അതിമഹത്തായ പ്രായോഗിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രവചന പുസ്തകമത്ര മലാഖിയുടേത്. പേർഷ്യൻ സാമ്രാജ്യം BC 539-ൽ ബാബിലോൺ സാമ്രാജ്യത്തെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കൂട്ടം യഹൂദ പ്രവാസികൾ ബാബിലോണിൽ നിന്നും യെരുശലേമിലേക്ക് വന്ന് ദേവാലയവും പട്ടണവും പണിയുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ദേശാധിപതിയായിരുന്ന സെരുബാബേലിന്റെയും മഹാപുരോഹിതനായിരുന്ന യോശുവയുടെയും നേതൃത്വത്തിലായിരുന്നു ആ ജനം. ഈ നേതാക്കന്മാർക്ക് കൂട്ടായി പ്രവാചകന്മാരായ ഹഗ്ഗായിയും സക്കറിയാവും ഉണ്ടായിരുന്നു. ദേവാലയ പണി പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണം ഈ പ്രവാചകന്മാരുടെ പ്രോത്സാഹജനകമായ പ്രസംഗങ്ങളായിരുന്നു. അത് കഴിഞ്ഞുള്ള ഒരു 60 വർഷത്തേക്ക് ഇസ്രായേലിന്റെ ഇടപാടുകളെക്കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല. ഒരു പുതിയ തലമുറയാണ് ഇപ്പോൾ ദേശത്ത്. സെരുബാബേലിന്റെയും യോശുവയുടെയും ഹഗ്ഗായിയുടെയും സെക്രിയാവിന്റെയും ഒന്നും ശക്തമായ നേതൃത്വം ഇല്ലാതിരുന്നതിനാൽ ആ ജനം ദൈവത്തിൽ നിന്നും അകന്നുപോയി. അഭക്തി ദേശത്തെല്ലാടവും നടപാടി. വഷളത്വത്തിൽ ജനം മുൻപോട്ട് നീങ്ങി. ഈ വാർത്ത പേർഷ്യയിലായിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ എത്തിയപ്പോൾ എസ്ര എന്ന ഭക്തനായ പുരോഹിതൻ അന്നത്തെ പേർഷ്യൻ രാജാവായിരുന്ന അർത്ഥഗസഷ്ടാവിന്റെ അധികാരപത്രവും പണവും സമ്പാദിച്ച് യെരുശലേമിലേക്ക് വന്ന് നവീകരണ പരിപാടി തുടരുവാൻ ശ്രമിച്ചു. ഇത് BC 458-ലായിരുന്നു. എസ്രായുടെ നവീകരണ പ്രസ്ഥാനം വലിയ വിജയമൊന്നും കണ്ടെത്തിയില്ല എന്ന് വേണം പറയുവാൻ. പക്ഷേ 13 വർഷങ്ങൾക്ക് ശേഷം, അതായത് BC 445-ൽ നെഹെമ്യാവ് യെരുശലേമിൽ എത്തിയപ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ ആരംഭിച്ചു. നേരത്തെ ബാബിലോണിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദനായിരുന്നു നെഹെമ്യാവും. അവനും യെരുശലേമിൽ എത്തിയത് അർത്ഥഗസഷ്ടാവിന്റെ അധികാരപത്രത്തോടെയായിരുന്നു. രാജാവ് അവനെ യെരുശലേമിലെ ഗവർണറാക്കിയിരുന്നു. അങ്ങനെ എസ്രായും നെഹെമ്യാവും ചേർന്ന് പ്രവർത്തിച്ചു. ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനുള്ള ഈ ടീമിന്റെ ശ്രമം അഭിനന്ദനീയമത്രേ. ഈ അവസരത്തിലെ എവിടെയോ നാം മലാഖി പ്രവാചകൻ തന്റെ ശുശ്രൂഷ ചെയ്തത് കാണുന്നു. മലാഖിയുടെ സമയത്തെ ജനങ്ങൾ ചിന്തിച്ചത് അവർ തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങി വന്നതുകൊണ്ട് ദേവാലയം പണിത് അവിടെ ആരാധിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാൻ പോകുകയാകുന്നു എന്നത്രേ. പക്ഷേ അങ്ങനൊന്നും നടന്നില്ല. അതുകൊണ്ട് അവർ ദൈവത്തെ സംശയിക്കുവാൻ തുടങ്ങി. വാസ്തവത്തിൽ ദൈവം ഞങ്ങളെ കരുതുന്നുണ്ടോ എന്നവർ ചോദിക്കുവാൻ തുടങ്ങി. മലാഖി വ്യക്തമാക്കി, പ്രശ്നം ദൈവത്തിന്റെ ഭാഗത്തല്ല, ഈ ജനത്തിന്റെ ഇടപെടലിൽ തന്നെ അത്രേ. ആ ജനം ഇടപെട്ട ചില വിധങ്ങൾ അത്രേ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മലാഖി പ്രവചനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. 8-ാം വാക്യത്തിൽ നാം വായിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആ ജനം ദൈവത്തെ നിന്ദിക്കുമാറ് കാഴ്ചകളുമായി ദൈവസന്നിധിയിൽ വന്നു. കണ്ണുപൊട്ടിയതും മുടന്തും ദീനവുമുള്ളത് അങ്ങനെയുള്ള മൃഗങ്ങളെ ആ ജനം യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നു. ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ പുരോഹിതന്മാർ കണ്ടതിനെ എല്ലാം യാഗം കഴിച്ചു. തങ്ങളുടെ സൗകര്യാർത്ഥം അവർ ദൈവത്തെ ആരാധിക്കുവാൻ ആരംഭിച്ചു. തങ്ങൾക്ക് വേണ്ടാത്തതും നഷ്ടം വരാത്തതുമെല്ലാം ദൈവത്തിന് കൊടുത്തിട്ട് ഭക്തന്മാർ എന്ന് കരുതി ഞെളിഞ്ഞു നടക്കുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച അഭക്തന്മാർ, ആത്മികരെന്ന് നടിക്കുന്ന അനാത്മികർ, സ്വന്തം സൗകര്യത്തെ തൊടുന്ന എന്തിനെയെങ്കിലും വിടേണ്ടി വന്നാൽ അപ്പോൾ അറിയാം അവരുടെ തനി നിറം. ദൈവത്തെ കബളിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഇവർ സ്വയം കബളിപ്പിക്കപ്പെടുകയാകുന്നു എന്ന് അവർ അറിയുന്നില്ല. ഇതായിരുന്നു ആ ജനത്തിന്റെ അവസ്ഥ. ദൈവം ഇവിടെ ശാസിക്കുന്നതിനെ ഒരു അപകട സൂചനയായി നാം അംഗീകരിക്കണം. ഇത് ഭക്തരെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്, ആത്മീയരെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പ്, ആരാധനക്കാർക്കുള്ള മുന്നറിയിപ്പ്. അവർ ശ്രദ്ധിക്കും. വളരെയധികം സത്യവിശ്വാസമുള്ളവരാണവർ, അടിസ്ഥാനമുള്ളവർ തന്നെ. അവർ സകലത്തിനും ആമേനും പറയും. ഭക്തി നിർഭരമായി സംസാരിക്കേണ്ട ഭാഷ അവർക്കറിയാം. ഭക്തിരസം തുളുമ്പുന്ന വാക്കുകൾ എത്ര വേണമെങ്കിലും അവർ ഉരുവിടും. ഒരു രുചിയുമില്ലാത്ത ഒരുതരം സദാചാരത്താൽ അവർ സംതൃപ്തരാണ്. സത്യത്തിന്റെ ഒരു രൂപത്തിലൂടെ, ഉച്ചരിക്കുവാൻ പോലും പ്രയാസമായ വാക്കുകളിലൂടെ എല്ലാം അവർ കടന്നുപോകും. അതുകൊണ്ട് സംതൃപ്തി അടഞ്ഞവർ കഴിഞ്ഞുകൂടുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ ആരാധിക്കുവാൻ അവർ വരുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ദൈവത്തെ തുച്ഛീകരിക്കുകയാണ്. ഒരു ഭക്തൻ ഇപ്രകാരം പറയുകയുണ്ടായി, തെരുവിൽ ഞാൻ കാണിക്കുന്ന ഭക്തിഹീനതയേക്കാൾ അധികം ഞാൻ ഭയപ്പെടുന്നത് ആരാധനാ സ്ഥലത്ത് കാണിക്കുന്ന ഭക്തിഹീനതയാണ്. തെരുവിലെ ഭക്തിഹീനതയും തെറ്റാകുന്നു എന്ന് മറക്കരുത്. എന്നാൽ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ആരാധനാ സ്ഥലത്ത് ഞാൻ കാണിക്കുന്ന കപടഭക്തി, ഭക്തിഹീനത, ദൈവത്തെ അധിക്ഷേപിക്കുന്ന ആ മനോഭാവം, നാം എത്ര പുറമേ കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് നമ്മോട് തന്നെ പറയും, മകനെ മകളെ, നിന്റെ ഈ പോക്ക് ശരിയല്ല. ഞാൻ ഒരിക്കലും ധീരം പിടിച്ചൊരു കാളയെ ദൈവത്തിന് അർപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ എതിർത്തേക്കാം. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക, അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ? സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നത് അതാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ആ പ്രായം ചെന്ന ദീനം പിടിച്ച പശുവിനെ കൊടുത്ത് നിന്റെ നികുതി ഒന്ന് അടയ്ക്കൂ, അങ്ങനെ നടക്കുമോ? ഇതൊരു നല്ല ചോദ്യമായിരിക്കുന്നു. താങ്കൾ ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നികുതി കൊടുക്കുന്ന വ്യക്തിയാണോ? ഞാൻ മറച്ചു വെക്കാതെ സംസാരിക്കട്ടെ, താങ്കൾ നികുതി കൊടുക്കുന്നതിനേക്കാൾ കുറവ് ദൈവവേലയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയെങ്കിൽ ഞാൻ പറയട്ടെ, താങ്കൾ നാണം കെട്ടവനാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ആരാധനാ സ്ഥലത്ത് സ്തോത്രകാഴ്ച എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തെന്നാൽ ഭക്തിഹീനത. ഏറ്റവും അധികം അധപ്പതിച്ചു എന്ന് നാം പറയുന്ന സ്ഥലങ്ങളിൽ, അതെ, അധോലോകങ്ങളിൽ അരങ്ങേറുന്ന അസാന്മാർഗികതയേക്കാളും വലിയ ഭക്തിഹീനത. ഇന്ന് 5 പൈസ തൊട്ടും 10 പൈസ തൊട്ടും കാണണമെങ്കിൽ സ്തോത്രകാഴ്ച പാത്രത്തിൽ മാത്രം നോക്കിയാൽ മതി, ഏത് കടയിൽ ചെന്നാലും കാണത്തില്ല. ഇന്നും ചില സ്ഥലങ്ങളിൽ ആരും എടുക്കാത്ത 1 പൈസ തൊട്ടും 2 പൈസ തൊട്ടും 3 പൈസ തൊട്ടും സ്തോത്രകാഴ്ച പാത്രങ്ങളിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കാരണം ഇന്ന് വിശുദ്ധ സ്ഥലങ്ങളിൽ വളരെയധികം കപടഭക്തി മാത്രമാകുന്നു കാണുന്നത്. ഭിക്ഷക്കാരന് കൊടുത്താൽ താങ്കളുടെ മുഖത്ത് വലിച്ചെറിയുന്ന ഈ പറയുന്ന പൈസാത്തൊട്ടുകൾ, 1 രൂപ തൊട്ട് കൊടുത്താൽ ഇന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെത്ര വേണമെങ്കിലും സ്തോത്രകാഴ്ച പാത്രത്തിൽ കാണും. ഭക്തി പറയുന്നതിനോ ഒരു കുറവുമില്ല. ഏതെങ്കിലും സ്ഥാനത്ത് കൊടുക്കുവാൻ നിർബന്ധിതരായാലോ ഇവരുടെ ശ്വാസം മുട്ടൽ ഒന്നും പറയേണ്ടതില്ല. അയ്യോ, ഇപ്പോൾ മുഴുവൻ പിരിവല്ലേ? പള്ളിയിൽ ചെന്നാൽ പിരിവിന്റെ കാര്യം മാത്രമേ കേൾക്കാനുള്ളൂ. അല്പം ദൈവവചനം കേൾക്കുവാനുള്ള കൊതിയോടെയാണ് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് പിരിവിന്റെ കാര്യം മാത്രം പറയും. ഈ വചനം കേൾക്കുവാൻ കൊതിമൂത്ത വ്യക്തിയോട് എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റേഡിയോ ഓൺ ചെയ്ത് വിഷുവാണി ശ്രദ്ധിക്കുവാൻ പറഞ്ഞാൽ അന്നേരം വേറെ ഉപാധി കേൾക്കാം. ഭക്തിയുടെ വേഷം മാത്രം. വളരെ പ്രസിദ്ധനായ ഒരു ബിസിനസ്സുകാരനെ എനിക്കറിയാം. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ മഹാമനസ്കതയെ ഞാൻ അനേക വർഷങ്ങളായി സംശയിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കെട്ടിടം പണിയാം എന്നുണ്ടെങ്കിൽ വളരെ ഔദാര്യമായി അദ്ദേഹം നൽകും. ഞങ്ങൾ പുതുതായി ഒരു ഓഫീസിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 1-2 പേരിൽ നിന്നും പണം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം വന്നു. ഒരു വ്യവസ്ഥ എന്തെന്നാൽ, അവർ തരുന്ന പണം കൊണ്ട് അവരുടെ പേരിൽ അവരുടെ ബഹുമാനാർത്ഥം കെട്ടിടം പണിയണം. വിശുവാനി ശുശ്രൂഷയിൽ ഞങ്ങൾ അപ്രകാരം ചെയ്യാറില്ല. നിങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹം പ്രാപിച്ചിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ താങ്കൾ ചെയ്യുന്നത് ദൈവവചനം എല്ലാവരും കേൾക്കുവാനുള്ള അവസരമൊരുക്കുകയാണ്. ഈ ലോകത്തിൽ എവിടെങ്കിലും താങ്കളുടെ പേര് രേഖപ്പെടുത്തുവാൻ അല്ല, താങ്കൾ നൽകുന്നത് രേഖപ്പെടുത്തുവാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. അപ്രകാരം ഓരോ ദിവസവും നൽകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പേര് രേഖപ്പെടുത്തേണ്ട എന്ന വിധത്തിൽ ഞങ്ങളുടെ ഈ പോളിസി മൂലം അനേകം പണക്കാരായ വ്യക്തികൾ ഞങ്ങളുമായി സഹകരിക്കാതെ നിൽക്കുന്നു. അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ളവർ സഹകരിക്കാതിരിക്കുന്നത് സന്തോഷമേ ഉള്ളല്ലേ. മറ്റനേകം പേരോട് ദൈവം സംസാരിക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. തെരുക്കോണുകളിലേക്ക് പോയി പാവങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുവാൻ ശ്രമിച്ച പരീശനെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നില്ലേ? ആ പരീശന് പിൻപിൽ കാഹളം ഊതുവാൻ ആളുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു, നോക്കിക്കേ നോക്കിക്കേ, എത്ര മഹാമനസ്കതയോടാണ് ഇന്നത്തെ ഇന്നാർ കൊടുക്കുന്നത്. അവൻ ആ തിരക്കോണിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് വാരി വാരിയാണ് കൊടുക്കുന്നത്. നോക്കിക്കേ, മന്ത്രി എല്ലാം കൂടിയാണ് അയാൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത്. എന്തൊരു ചടങ്ങാണെന്നറിയാമോ? 10 രൂപ നോട്ടിന്റെ വാലെ പിടിച്ച് നീട്ടി ഒരാൾക്ക് കൊടുക്കുന്നു. ആ വീടിന്റെ താക്കോൽദാനം കണ്ടതായിരുന്നോ? ജില്ലാ കളക്ടറാണ് അത് നിർവഹിച്ചത്. പത്രത്തിലൊക്കെ പടം വന്നതായിരുന്നു. അതെ, പത്രത്തിൽ പടം വന്നതായിരുന്നു. ഇന്നാർ ഒത്തിരി കൊടുക്കുന്നവനാണെന്നും അത് വാങ്ങുവാൻ വന്നവരെല്ലാം പാവപ്പെട്ടവരാണെന്നും പത്രത്തിലൂടെ എല്ലാവർക്കും മനസ്സിലായി. നിവർത്തികെട്ടവനായിരുന്നതിനാലല്ലേ ആ പാവപ്പെട്ടവനെ ആയിരങ്ങളുടെ മുൻപിൽ ഒന്നുമില്ലാത്തവനെന്ന് വിളിച്ചു കാണിച്ചത്? നാം എന്തിനു കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 2000 വർഷങ്ങൾക്കപ്പുറം ഒരു ദിവസം ജനങ്ങളൊക്കെ ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ട് ഒരു വ്യക്തിയിരുന്നു. ചിലർ ഇപ്രകാരം ചിന്തിച്ചു കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എടാ, ഞാൻ എത്ര കൊടുക്കുന്നെന്നും എങ്ങനെ കൊടുക്കുന്നെന്നും നോക്കുവാൻ അവനാരാ? അന്നങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ കർത്താവായിരുന്നു ക്രിസ്തു. ഞായറാഴ്ച താങ്കൾ അർപ്പിക്കുന്ന സ്തോത്രകാഴ്ച എത്രന്ന് അവൻ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. താങ്കൾ കഴിക്കുന്ന ഒരു നേരത്തെ നല്ല ഭക്ഷണത്തിന്റെ തുകയെങ്കിലും കൊടുക്കുന്നുണ്ടോ? മറ്റുള്ളവർ കാണുവാനും അഭിനന്ദിക്കുവാനും ഇടയാകുന്ന സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് എത്രയെങ്കിലും ദൈവവേലയ്ക്ക് കൊടുക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? പ്രിയ സുഹൃത്തെ, ആ പ്രായം ചെന്ന ദീനം പിടിച്ച് ചാകാറായ പശുവിനെ ഇന്നും ദേവാലയങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. മലാഖിയുടെ ജനം ചെയ്തത് അതായിരുന്നു. എന്നെ വിശ്വസിക്കൂ, അങ്ങനെ അത് മുൻപോട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. വളരെ ശക്തമായ കൊള്ളിവാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 8-ാം വാക്യം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ? ഞാൻ വീണ്ടും പറയട്ടെ, ഇത് എന്റെ കാര്യമൊന്നുമല്ല. ദൈവം അരുളി ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്നു എന്ന് മാത്രം. ദീനം പിടിച്ചൊരു പശുവിനെ തനിക്ക് കാഴ്ചയായി കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് വളരെ ഉറപ്പായി ദൈവം അരുളി ചെയ്യുന്നു. നികുതി അടയ്ക്കുവാൻ നിങ്ങൾ ദീനം പിടിച്ചൊരു പശുവിനെ കൊണ്ടുപോയി കൊടുക്കുമോ? ഇന്ന് നിങ്ങൾ നികുതിയായി കൊടുക്കുന്നതിൽ കൂടുതൽ ദൈവവേലയ്ക്കായി കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കട്ടെ. നിങ്ങൾ ഒരുപക്ഷെ വാദിച്ചേക്കും, ഞാൻ നികുതി അത്യാവശ്യമായും അടച്ചല്ലേ മതിയാകൂ. തീർച്ചയായും എല്ലാ നികുതികളും അടച്ചേ വെക്കൂ. പക്ഷേ താങ്കൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് എങ്ങനെയുണ്ട്? അത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നല്ലേ? യേശുക്രിസ്തു അരുളി ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇന്ന് നാം നമ്മുടെ വരുമാനങ്ങളുടെ 10ൽ 1 കൊടുക്കണം എന്ന പ്രമാണത്തിന്റെ കീഴിലല്ല. മോശയുടെ ന്യായപ്രമാണത്തിൽ 1ലധികം ദശാംശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 ദശാംശം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അനേകരും ചിന്തിക്കുന്നത് മോശയുടെ പ്രമാണത്തിൽ 3 വിധത്തിലുള്ള ദശാംശം ഉണ്ടായിരുന്നു എന്നത്രേ. അതിന്റെ അർത്ഥം ആ ജനം തങ്ങളുടെ വരുമാനത്തിന്റെ 30% ദൈവത്തിന് കൊടുത്തിരുന്നു എന്നത്രേ. ഇന്ന് ദശാംശം തന്നെ കൊടുക്കുന്നവർ വളരെ വിരളമാണ്. ഭണ്ഡാരത്തിൽ പണമിടുന്നവരെ ക്രിസ്തു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ പണക്കാരെല്ലാം എങ്ങനെ കൊടുത്തു എന്നവൻ കണ്ടു. വളരെ വലിയ തുകകൾ അവർ അർപ്പിച്ചു. പക്ഷേ അത് കണ്ട കർത്താവ് അതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അവർ തങ്ങൾക്കായി വളരെയധികം വച്ചിരുന്നു. പക്ഷേ അവൻ ആ പാവം വിധവയെ കണ്ടു. ആ ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട ധനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവളിട്ട ആ ചെമ്പു നാണയങ്ങൾ ഒന്നുമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അവൾ കൊടുത്തത് ഒന്നുമില്ലായിരുന്നു. പക്ഷെ ക്രിസ്തു ആ ചെമ്പു നാണയങ്ങൾ കൈകളിൽ എടുത്ത് അതിനെ ചുംബിച്ച് സ്വർഗത്തിലെ സ്വർണ നാണയങ്ങളാക്കി തീർത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, മറ്റാരിലും അധികം ആ പാവപ്പെട്ട ആരോരുമില്ലാത്ത വിധവ നൽകിയിരിക്കുന്നു. എത്ര വിശാലമായ കാഴ്ചപ്പാട്! നിങ്ങളും കർത്താവ് പറഞ്ഞതിനോട് യോജിക്കുമെന്ന് എനിക്കറിയാം. മലാഖിയുടെ സമയത്തെ ഇസ്രായേൽ ജനം വളരെ കൗശലക്കാരായിരുന്നു. ഒരു പ്രായം ചെന്ന പശുവിന് ദീനം പിടിക്കുകയോ ഒരു ആടിന്റെ കാലൊടിയുകയോ ഒക്കെ ചെയ്താൽ അവർ പെട്ടെന്ന് അതിനെ ദേവാലയത്തിലെത്തിച്ച് ദൈവത്തിന് യാഗം കഴിക്കുമായിരുന്നു. ദൈവം പറയുന്നത് അപ്രകാരത്തിലുള്ള യാഗം ഒരിക്കലും താൻ അംഗീകരിക്കുകയില്ല എന്നാണ്. ദൈവത്തിന് അംഗീകരിക്കുവാൻ കഴിയുന്ന വിധത്തിൽ എത്ര കാഴ്ചകൾ ഇന്ന് അർപ്പിക്കുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇന്ന് നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഏതൊരു കാഴ്ചയും പഴയ നിയമകാലത്ത് പുരോഹിതന്മാർ അർപ്പിച്ചിരുന്ന യാഗത്തിന് തുല്യമാകുന്നു എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ ഇന്ന് ദൈവം മുൻപാകെ പുരോഹിതന്മാരാകുന്നു. നാം കൊടുക്കുന്നത് കൃപയോടുകൂടിയാകുന്നു. കൃപ എന്നതുകൊണ്ട് എത്രയും കുറച്ച് കൊടുക്കാമോ അത്രയും കുറച്ച് കൊടുക്കണമെന്നല്ല അർത്ഥം. ഓരോ ഞായറാഴ്ചയും പള്ളികളിൽ ഒരുതരം ദൈവനിന്ദയാകുന്നു അരങ്ങേറുന്നതെന്നാണ് എൻ്റെ അപക്ഷം. ഇസ്രായേലിയർ ഈ കാര്യത്തിൽ കുറ്റക്കാരായിരുന്നു. കാരണം അവരുടെ കാഴ്ചകൾ അവർക്കൊരു ചിലവും വരുത്താത്തതായിരുന്നു. അവ വളരെയധികം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരു വിലയുമില്ലാത്തവയായിരുന്നു. വിയർപ്പോ യഥാർത്ഥ ത്യാഗമോ ഇല്ലാതെ ദൈവത്തിന് അർപ്പിക്കുന്നത് ദൈവനിന്ദയാകുന്നു. സുഹൃത്തെ, തുറന്നു പറഞ്ഞാൽ ചില സമയങ്ങളിൽ കൊടുക്കുന്നത് തെറ്റാകുന്നു എന്നാണ് എൻ്റെ വാദം. അനേകരും ഒരു പന്തുകളി കാണുവാൻ 5ഉം 10ഉം രൂപ മുടക്കുന്നു. ഇന്ന് അതിന് കിട്ടത്തില്ല. 50ഉം 100ഉം 200ഉം 500ഉം ഒക്കെ മുടക്കുന്നു. ദൈവം അങ്ങനെയുള്ളവരോട് പറയുന്നത്, നിങ്ങൾ അതിന് അത്രയും പണം ചെലവഴിച്ചിട്ട് ദേവാലയത്തിൽ സ്തോത്രകാഴ്ച ഇടുന്ന കാര്യം വരുമ്പോൾ 10 പൈസയും 25 പൈസയും ഇട്ടിട്ട് എനിക്ക് വേണ്ടി ഏതോ ചെയ്തു എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. താങ്കൾ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിളമ്പിയ ആളിന് കൊടുക്കുന്നത് പോലും ദേവാലയത്തിൽ അർപ്പിക്കുന്നില്ലല്ലോ. വളരെ വാസ്തവമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശക്തമായ ഭാഷയായി തോന്നുന്നില്ലേ? ഞാൻ ഇനിയും 9ാം വാക്യം വായിക്കട്ടെ. 9ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളു. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പുറമെ കാണിക്കുവാനായി ആ ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാത്തവരായിരുന്നിരിക്കും എന്നത് വളരെ സത്യമായ കാര്യമാണ്. അവരുടെ ഹൃദയം മലിനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചകളും മലിനപ്പെട്ടതായിരുന്നു. 10ാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല. ദൈവം അരുളി ചെയ്യുന്നത്, നിങ്ങൾ ഈ കാണിക്കുന്ന ആചാരങ്ങളെല്ലാം തികച്ചും അർത്ഥശൂന്യമാകുന്നു. ഇത് വെറുതെ ആകുന്നു. ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പക്ഷേ പരിതാപകരമായ സ്ഥിതി എന്തെന്നാൽ അവർ അതിൽ തന്നെ തുടർന്നു എന്നതാണ്. 11ാം വാക്യത്തിൽ നാം കാണുന്നു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ജനം യഹോവയെ സേവിച്ച വിധത്താൽ അവർ ദൈവനാമത്തിന് അനാദരവ് വരുത്തുകയായിരുന്നു. സലോമോന്റെ സമയത്ത് യഹോവയെ ആരാധിച്ചിരുന്നത് പോലെ അല്ല അവർ മലാക്കിയുടെ സമയത്ത് ആരാധിച്ചത്. ഉദാഹരണത്തിന്, ശെബാരാജ്ഞി ശലോമോന്റെ ദേവാലയത്തിലെ ആരാധന കണ്ട് അന്തം വിട്ടു നിന്നുപോയി. മലാക്കിയുടെ സമയത്ത് ഒരു പുറംജാതിക്കാരന് ഒരു താല്പര്യവും തോന്നാത്ത ആരാധനയായിരുന്നു. വെറും ആചാരങ്ങൾ മാത്രം, ചടങ്ങുകൾ മാത്രം. ഒരാൾ വെളിയിൽ നിന്ന് വന്നാൽ യാതൊരു ജീവനുമില്ലാത്ത, ഒരു ചുറുചുറുക്കുമില്ലാത്ത, ഒരു നമ്മൾ പറയത്തില്ല എരിയും പുളിയും ഇല്ലാത്ത ആരാധന. തന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്ന ഒരു ദിവസം വരുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇത് ഇന്ന് നിവൃത്തിയാക്കപ്പെട്ട ഒരു പ്രവചനമാകുന്നു എന്ന് താങ്കൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് തികച്ചും തെറ്റാണ്. 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് അത് നിവൃത്തിയാകും ഇന്നല്ല. രാജ്യങ്ങളിൽ ദൈവത്തിന്റെ നാമം ഇന്ന് വലുതല്ല എന്ന് നമുക്കറിയാം. എല്ലായിടത്തും തന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു. ധൂപം പ്രാർത്ഥനയെ കാണിക്കുന്നു, നിർമ്മലമായ വഴിപാട് ക്രിസ്തുവിനെ കാണിക്കുന്നു. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ലോകത്തിലെ രാഷ്ട്രങ്ങളോട് ദൈവത്തെ സാക്ഷിക്കുക എന്നത് അത്ര ഇസ്രായേലിനെ തെരഞ്ഞെടുത്തതിൽ ദൈവത്തിനുള്ള ഉദ്ദേശം. 12ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ കാണുന്നത്, നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു, അവന്റെ ഭോജനമായ അതിന്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു. ജാതികൾ യഹോവയുടെ നാമം അശുദ്ധമാക്കുന്നതിന് കാരണം ദൈവജനത്തിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും നിമിത്തമാകുന്നു. ജനത്തിന്റെ ഹൃദയം അശുദ്ധവും അവരുടെ ആചാരങ്ങളും ആരാധനകളും നിന്ദ്യവുമത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും യഥാർത്ഥത്തിൽ ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ? പലപ്പോഴും നാം ദൈവനാമത്തിന് ദോഷം വരുത്തുന്ന വിധത്തിലല്ലേ ജീവിക്കുന്നത്? എത്ര ഖേദകരമായ ഒരു സ്ഥിതിയില്ലേ? മലാക്കിയുടെ സമയത്തെ പുരോഹിതന്മാർ ദൈവനാമത്തെ, ദൈവവചനത്തെ, ദൈവകൽപ്പനകളെ തുച്ഛീകരിച്ചു. വിശുദ്ധ യാഗങ്ങൾ പോലും അവർ മലിനമാക്കി. വിശുദ്ധ സ്ഥലവും വിശുദ്ധ വസ്തുക്കളും അവർ വിശുദ്ധമായി കാത്തുസൂക്ഷിച്ചില്ല. അത് മാത്രമല്ല, ഏറ്റവും അശുദ്ധമായ കാര്യങ്ങൾക്കായി അവർ അതെല്ലാം ഉപയോഗിച്ചു, അവരുടെ അഹങ്കാരത്തിനായി, അത്യാഗ്രഹത്തിനായി, ആഡംബരത്തിനായി. ഇന്നും ഇതല്ലേ നാം കാണുന്നത്? ദൈവം വിശുദ്ധമായി തന്നിരിക്കുന്നതെല്ലാം നാം അശുദ്ധിക്കായി ഉപയോഗിക്കുന്നു. ദൈവവചനത്തിൻ്റെ മറവിൽ, ഭക്തിയുടെ മറവിൽ നാം അഹങ്കരിക്കുകയും ദുരാദായത്തിനു വേണ്ടി ഓടുകയും ആഡംബരത്തിൽ ആറാടുകയും ഇതൊക്കെയല്ലേ സുഹൃത്തെ? ദൈവവചനമാകുന്ന ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ എന്നത്രേ. നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമെങ്കിൽ ഇത് വിശുദ്ധമാകുന്നു എന്നോർക്കണം. തൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവനാമത്തെ തുച്ഛീകരിക്കുകയാണ്. മദ്യപാനം, പുകവലി, വെറ്റില മുറുക്ക്, പൊടിവലി, മയക്കുമരുന്നുകൾ, വ്യഭിചാരം, ഇവയെല്ലാം ശരീരത്തെ നശിപ്പിക്കുന്നവയാണ്. മുൻകോപം, അസൂയ, കയ്പ്, വിദ്വേഷം, ഇവയും ശരീരത്തെ നശിപ്പിക്കുന്നവയാണെന്ന് മറന്നു പോകരുത്. ഭയം, ഭാരം, ആകുല ചിന്ത, അഹങ്കാരം, ഇവയെല്ലാം ദൈവം നൽകിയ ദാനമായ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നതിനാൽ നാം ഇവയെല്ലാം വിട്ടൊഴിയേണ്ടിയിരിക്കുന്നു. മലാക്കിയുടെ സമയത്തെ പുരോഹിതന്മാർ പറഞ്ഞതിലും ചെയ്തതിലും ദൈവനാമത്തെ അവർ തുച്ഛീകരിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ സംസാരവും പ്രവർത്തനങ്ങളും ദൈവം മുൻപാകെ വിശുദ്ധമാണോ? ദൈവം എത്രമാത്രം ക്ഷമിക്കുന്നവനാകുന്നു എന്ന് ശ്രദ്ധിച്ചേ. ആ ജനം ദൈവനാമത്തെ തുച്ഛീകരിച്ചെങ്കിലും ദൈവം അവരോട് ആവശ്യപ്പെടുന്നത് അനുദപിക്കുവാനത്രേ. പ്രവാചകൻ പറയുന്നു, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീനെന്ന്. എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അനുദപിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയോട് പാപം ക്ഷമിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനവൻ തയ്യാറാണ്. പ്രിയ പിതാവേ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, കഴിഞ്ഞ കാലങ്ങളിൽ താങ്കൾ ദൈവനാമത്തെ തുച്ഛീകരിച്ച് താങ്കളുടെ അഹങ്കാരം, താങ്കളുടെ അത്യാഗ്രഹം, ആഡംബരം താങ്കളുടെ ജീവിതത്തിൽ അശുദ്ധി കൊണ്ടുവന്നു. പക്ഷേ ആ അശുദ്ധിയിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരും. അവിടുന്ന് താങ്കളെ ശുദ്ധീകരിക്കാൻ മതിയായ ദൈവമാണ്. അവൻ ശക്തനാകുന്നതിന് മാത്രമല്ല അതിനവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അനുതാപത്തോടെ കടന്നു വരുന്ന പക്ഷം താങ്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യും. എത്ര അനുഗ്രഹീത അനുഭവമാകുന്നു അത് എന്ന് അനുഭവിക്കുന്ന ഓരോരുത്തർക്കും സാക്ഷിക്കുവാൻ സാധിക്കും. യേശു കർത്താവിനായി ജീവിക്കും എന്ന് തീരുമാനിക്കൂ സുഹൃത്തെ. താങ്കളുടെ ജീവിതത്തിലെ അശുദ്ധികൾക്ക് ഇന്ന് ഒരു വിരാമമിടൂ. ഇന്നു മുതൽ എന്നും ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് ജീവിക്കുമെന്ന് തീരുമാനിക്കൂ. അവിടുന്ന് അധികം കൃപ തന്ന് താങ്കളെ വഴി നടത്തും.